ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള കുറുക്ക് വഴിയല്ല സേവനവും സഹാനുഭൂതിയും. എന്ത് കിട്ടും അല്ലെങ്കിൽ എനിക്കെന്ത് ലാഭം എന്ന ചോദ്യത്തിൽ നിന്ന് സേവനത്തിന്റെയും സഹാനുഭൂതിയുടെയും ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു. ചെയ്യുന്നതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവർക്ക്, ആത്മാർത്ഥതയോടെ അത് ചെയ്യാനുള്ള ആർജവമുള്ളവർക്ക് പ്രതിബന്ധങ്ങൾ ഒരു വിഷയമല്ല. ഇവിടെ ഉപയോഗിച്ച വാക്കുകളിൽ ഇന്റഗ്രിറ്റി എന്ന ആംഗലേയ പദം പ്രധാനപ്പെട്ടതാണ്. മലയാളത്തിൽ പറഞ്ഞാൽ സ്വഭാവ ദാർഢ്യം, ആത്മാർത്ഥത, സത്യസന്ധത, ധർമ്മനീതി, അങ്ങനെയൊക്കെ പറയാം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ടി എൻ ശേഷനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾക്ക് നിർഭയമായി പല കാര്യങ്ങളിലും ഇടപെടാൻ സാധിച്ചത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു.
Why is it that the single largest sentiment you evoke in people is fear? I know that I try to get people to get afraid of me, but what I cherish most is the rigid attention to integrity.
ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിച്ച ഉദ്യോഗസ്ഥരിൽ പ്രമുഖനാണ് ടി എൻ ശേഷൻ എന്നത് ആർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന പദവിയിൽ മാത്രമല്ല, അസിസ്റ്റന്റ് കളക്ടറായി തുടങ്ങി റൂറൽ ഡെവലപ്മെന്റ് സെക്രട്ടറിയായും ഫിനാൻസ്, സ്മോൾ സേവിങ്സ്, അഗ്രികൾച്ചർ, സോഷ്യൽ വെൽഫെയർ, വിമൻ വെൽഫെയർ, ട്രാൻസ്പോർട്ട് ഡയറക്ടർ, അറ്റോമിക് എനർജി, ഒ എൻ ജി സി സെക്രട്ടറി, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, എൻവയോൺമെന്റ് സെക്രട്ടറി, ഡിഫൻസ് സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ, ക്യാബിനറ്റ് സെക്രട്ടറി, അങ്ങനെ ഉദ്യോഗ പർവ്വത്തിൽ എത്രയെത്ര പദവികൾ. അവയിലൊക്കെ ടി എൻ ശേഷൻ തന്റെ ഇന്റഗ്രിറ്റി കാത്തുസൂക്ഷിച്ചു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ടി എൻ ശേഷന് കൃത്യമായി പറയാൻ പറ്റും, നല്ലതിനെ മാത്രം സ്വീകരിക്കൂ, തിന്മയെ ഇല്ലാതാക്കൂ. അത് മിത്തിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല, സോഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്.
ടു സപ്പോർട്ട് ദി ഗുഡ് ടു ഓപ്പോസ് ദി നെഗറ്റീവ്. യൂഷ്വലി ദേർ ആർ ഇനഫ് പീപ്പിൾ ഫൗണ്ട് ടു സപ്പോർട്ട് ദി നെഗറ്റീവ് റാദർ ദൻ ദി പോസിറ്റീവ്. വേർ യു സീ എക്സലൻസ്, ഗിവ് ഇറ്റ് അപ്രോബേഷൻ. വേർ യു സീ ദി നോൺ അവൈലബിലിറ്റി ഓഫ് എക്സലൻസ്, ക്രിട്ടിസൈസ് ഇറ്റ്, ഡാം ഇറ്റ്, കിൽ ഇറ്റ്.
ടി എൻ ശേഷനെ കുറിച്ച് ഓർമ്മിപ്പിച്ചതിന് കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ചോദിച്ചു, സ്വന്തം അധികാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന്. മറുപടിയായി കമ്മീഷൻ പറഞ്ഞത് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ എന്നായിരുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ എന്നത് വാസ്തവമായിരിക്കാം. ആ പരിമിതിയിൽ പോലും നിർഭയമായി ഇടപെടാൻ കഴിയുന്ന ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥരില്ലാത്തതും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഭരിക്കുന്നവരുടെ ആജ്ഞാനുവർത്തികളായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിലകൊള്ളുമ്പോൾ ഇപ്പറഞ്ഞ പരിമിതികൾ കൂടുകയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് കാസ്റ്റ് ബേസ്ഡ് ക്ലോസ്ഡ് സൊസൈറ്റി എന്ന ഹാങ് ഓവറിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല.
മിസ്റ്റർ എസ് വൈ ഖുറേഷി, ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. The Western world was quite surprised. They thought we have gone mad. These guys will run democracy. Why did they think we have gone mad? Because we had 84% illiteracy then. And we were extremely poor. There was hardly any government of India. We were 565 princely states. Social disharmony, caste system, post-partition, communal divide and everything. In such a situation, to expect them to run democracy, which requires the maturity of citizens and ability to think and exercise judgment, they were quite taken aback.
കമ്മ്യൂണൽ റിലീജിയസ് വിഷയങ്ങൾ തന്നെയാണ് സോഷ്യോ പൊളിറ്റിക്കൽ മേഖലയിൽ മുഴച്ചു നിൽക്കുന്നത്. അത് അവസാനിക്കാത്തിടത്തോളം കാലം തെരഞ്ഞെടുപ്പിലും ഈ വിഷയങ്ങൾ തന്നെയാവും പ്രാധാന്യം നേടുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോക്കുകുത്തിയായിരിക്കാനേ സാധിക്കൂ. അല്ലെങ്കിൽ അൺഫെയർ ആണെന്ന് തോന്നുന്ന പ്രവണതകളെ മുളയിലേ നുള്ളുക. അതിന് കമ്മീഷന്റെ അധികാരപരിധി വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. എല്ലുറപ്പുള്ള നേതൃത്വം വരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്ത്. എങ്കിലേ തിന്മയെ നിഗ്രഹിക്കൂ എന്നതുൾപ്പെടെയുള്ള ആർജവമുള്ള നിലപാടുകൾ ഉയരുകയുള്ളൂ.
Where the existing laws are absent and yet a situation has to be tackled, the chief election commissioner has not to fold his hands and pray to God for divine inspiration to enable him to exercise his function and perform his duties or look for any external authority for the grant of powers to deal with the situation. He must lawfully exercise his power independently in all matters relating to the conduct of election and see that the election process is completed properly in a free and fair manner.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടുള്ള നിരവധി പരിഷ്കാരങ്ങൾ പല കാലങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ധാർഖണ്ഡ് കമ്മിറ്റി 1975 ആയിരുന്നു. 1990ലാണ് ഗോസ്വാമി കമ്മിറ്റി ഇലക്ട്രൽ റീഫോംസ് നടത്തിയത്. 1993ൽ വോറ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. 1998ൽ ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി സ്റ്റേറ്റ് ഫണ്ടിങ്ങിനെ കുറിച്ചായിരുന്നു അത് പ്രധാനമായും ചർച്ച ചെയ്തത്. 1999ൽ ലോ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. 2001ൽ നാഷണൽ കമ്മീഷൻ റിവ്യൂ ചെയ്തു. ഒപ്പം തന്നെ 2004ൽ പ്രപ്പോസ്ഡ് ഇലക്ട്രൽ റീഫോംസിനെ കുറിച്ചും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് വന്നു. 2015ൽ ഇലക്ട്രൽ റീഫോംസിന്റെ ഏറ്റവും പുതിയ പരിഷ്കാരവും നിലവിൽ വന്നു. ഇവയൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന പരിഷ്കാരങ്ങളായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ശക്തിപ്പെടണം. അവിശുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഭയക്കണം. അതിന് ആർജവമുള്ള ഇന്റഗ്രിറ്റിയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തലപ്പത്ത് വരണം. അതായത് സ്വഭാവദാർഢ്യം, ആത്മാർത്ഥത, സത്യസന്ധത, ധർമ്മനീതി എന്നിവയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടാവണം.
Where you see excellence, give it approbation. Where you see the non-availability of excellence, criticize it, damn it, kill it.